SBS റേഡിയോ. ഓസ്ട്രേലിയയിൽ കള്ളപ്പണം തടയുന്നത് ലക്ഷ്യമിട്ട് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ് നിരവധി നടപടികളാണ് കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാം ഇടപാടുകളെയാണ് ഓസ്ട്രേലിയൻ ടാക്സേഷൻ വിഭാഗം കൂടുതലായി നിരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് SBS മലയാളം പരിശോധിക്കുന്നത്. മെൽബണിൽ AAA അക്കൗണ്ടിംഗിൽ അക്കൗണ്ടന്റായ സജിമോൻ ജോൺ ചേരുന്നു. നമസ്കാരം ശ്രീ സജിമോൻ ജോൺ. ഓസ്ട്രേലിയൻ നികുതി വിഭാഗം ഏതെല്ലാം ഇടപാടുകളെയാണ് കള്ളപ്പണം തടയുന്നത് ലക്ഷ്യമിട്ട് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കർശനമായിട്ട് നിരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നത്?
ഇത് പ്രധാനമായും ഉടൻ തന്നെ അല്ലാത്ത കൊണ്ടുവന്നിരിക്കുന്ന പോയിന്റുകൾ ഒന്ന്, റിപ്പോർട്ട് ചെയ്യാത്ത ഇൻകം ഒന്ന്, പിന്നെ ക്യാഷ് ട്രാൻസാക്ഷൻസ്, പിന്നെ ഷെയിം കോൺട്രാക്ടിങ്, മണി ലോണ്ടറിങ്, അൺറെഗുലേറ്റഡ് ഗാംബ്ലിംഗ്, കുറെ പോയിന്റുകൾ അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും മെയിൻ ആയിട്ടുള്ള പോയിന്റിലാണ് ഇപ്പൊ പറഞ്ഞത്, ഇത് എല്ലാ കാര്യങ്ങളും അവർ കൂടുതൽ ശ്രദ്ധിക്കാൻ, എക്കോണമിയിലെ ക്യാഷ് എക്കോണമി കൺട്രോൾ ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ സജിമോൻ, ഇപ്പോൾ ക്യാഷ് പേയ്മെൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൽ ചില ബിസിനസ്സുകൾ ക്യാഷായിട്ട് തൊഴിലാളികൾക്ക് ശമ്പളം അല്ലെങ്കിൽ വേജസ് നൽകാറുണ്ടല്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് നടക്കുന്നത് പൊതുവെ? ഒപ്പം ഇതിൽ എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്? കാരണം ചിലത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്, ചിലത് ചെയ്യാറില്ല. ഈ സാഹചര്യങ്ങളിൽ എന്താണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്?
ഈ വർഷം മുതൽ നമുക്ക് ഓൾറെഡി ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, അവർ STP നിലവിൽ എല്ലാ ബിസിനസ്സിലും കൊണ്ടുവന്നിട്ടുണ്ട്. എംപ്ലോയികൾക്ക് എംപ്ലോയിക്ക് എമൗണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ ടാക്സ് അതിനകത്ത് ഡിഡക്ട് ചെയ്യുകയും ആ സെയിം ടൈമിൽ ടാക്സ് A2Y ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള നിയമം വളരെ കർശനമാക്കിയിട്ടുണ്ട്. അതുപോലെ എംപ്ലോയീസിന് ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്നത് അവർ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്ന ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ ക്യാഷ് പേയ്മെന്റ് കൊടുത്താൽ അത് ബിസിനസ്സിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ ഇനി അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പറഞ്ഞിരിക്കുന്നത്.
ഇത്തരമൊരു മാറ്റത്തിന്റെ ഒരു പ്രധാന കാരണം എന്താണ്?
സബ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്നത് ഇൻവോയ്സിന്റെ ബേസിലായതുകൊണ്ട് അവരുടെ ഇൻവോയ്സ് മസ്റ്റ് ആയിട്ട് മേടിക്കുകയും അവർക്ക് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യാം ആയിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് സമയം വരെ. ഇപ്പോൾ സാലറിയിൽ റെഗുലേഷൻസിൽ അവരുടെ ടാക്സ് ഡിഡക്ട് ചെയ്യും. അത് അവർക്ക് കൊടുക്കുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ട് ആസ് പെർ ദ റൂൾസ് അവരുടെ എമൗണ്ട് ഉണ്ടോ, അത് അണ്ടർ പേയ്മെന്റ് വല്ലോ ആണോ എന്നൊക്കെ മേക്ക് ഷുവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സ്ട്രിക്ട്ലി റെഗുലേഷൻ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഇനി മുതൽ ക്യാഷ് പേയ്മെന്റ് പാടില്ല. എംപ്ലോയിക്ക് ഓൺലൈൻ ആയിട്ടുള്ള പേ സ്ലിപ്സും ആ സെയിം ടൈമിൽ തന്നെ ATOയ്ക്കുള്ള അവരുടെ എമൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന ടാക്സും ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്ട്രിക്ട് ചെയ്യും.
ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ നിർബന്ധമായിട്ടും ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ആവശ്യമാണ്. പക്ഷേ ABN അല്ലെങ്കിൽ ഇപ്പോൾ സബ് കോൺട്രാക്ടിങ് എന്നുള്ള കാര്യത്തിൽ ഇൻവോയ്സിലൂടെ അത് വ്യക്തമായിട്ട് ATOയെ അറിയിക്കേണ്ടതുമാണ്.
അതിനാ വേണ്ടിയിട്ടാണ് പുതിയ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം അവർ TPRS എന്ന് പറഞ്ഞിട്ട് ടാക്സിബിൾ പേയ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം പുതിയതായിട്ട് സബ് കോൺട്രാക്ടേഴ്സിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനാ നമുക്ക് കൂടുതൽ മുമ്പോട്ട് വരുന്ന പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇതിനൊപ്പം തന്നെ FPOS ഇടപാടുകളുടെ കാര്യത്തിലും മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
അതിൽ ഗവൺമെന്റ് പ്രത്യേകമായിട്ടും പ്രൊട്ടക്ടിങ് ദ ഇന്നസെന്റ് ബിസിനസ്, അതായത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും മുഴുവൻ ഇൻകം കാണിക്കുകയും ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകൾ നിലവിലുണ്ട്. അവർക്ക് ഒരു ഭീഷണിയാണ് ഈ ക്യാഷ് എക്കോണമിയിലുള്ള ബിസിനസ്സുകൾ. അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പ്രധാനമായിട്ടും ഇത് ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പം FPOS-ലൂടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുകയും ബാങ്കിൽ ഡിപ്പോസിറ്റ് ആകുകയും ഗവൺമെന്റിന് കൂടുതൽ അതിൽ ഇൻഫർമേഷനും കൺട്രോളും എത്തുന്നുണ്ട്. അതിൽ കൂടുതലും ഏറ്റവും കണ്ടുപിടിക്കുന്ന റെസ്റ്റോറൻറ്റ്സ്, ബാർബർ ഷോപ്പ്സ്, അങ്ങനെയുള്ള ചെറിയൊരു സ്മോൾ ബിസിനസ്സുകളിൽ ക്യാഷ് മാത്രം കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 100% കറക്റ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് സ്ട്രിക്ട് ആക്കി വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഒരു പ്രൊവിഷനാണ് FPOS കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി മണി ലോണ്ടറിങ്, ഇക്കാര്യത്തിലും സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ടല്ലോ, ഇത് ഏത് തരത്തിലാണ്, ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളെയാണ് കൂടുതലായിട്ടും സർക്കാർ ഉദ്ദേശിക്കുന്നത്?
മണി ലോണ്ടറിങ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടും ഈ കൺട്രിയിൽ നിന്ന് മണി പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്ന ഒരു രീതി പ്രവണതകൾ കാണാറുണ്ട്. അതിൽ ഗവൺമെന്റിന്റെ ഈ രാജ്യത്തു നിന്ന് പുറത്തു പോകുന്ന മണി അത് എവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നെന്നും അതിനകത്തുണ്ടാകുന്ന പ്രോഫിറ്റിന് കറക്റ്റായിട്ട് ടാക്സ് കൊടുക്കാതിരിക്കുകയും ആ മണി അവിടെ വീഴ്ക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു മേഖലയിൽ ഇന്റർനാഷണൽ ട്രാൻസ്ഫേഴ്സിനും റെസ്ട്രിക്ഷൻസ് ഓൾറെഡി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും കൂടുതൽ മോണിറ്ററിങ്ങും അതിന്റെ കൂടുതൽ ചെക്കിങ്ങും അതിനുവേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസും ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ കുടിയേറിയെത്തുന്നവർ പണം നാട്ടിലേക്ക് അയക്കുന്നവരാണ്. ഇത് കണക്കിലെടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മണി ലോണ്ടറിംഗ് ആണ് പൊതുവെ കണ്ടുവരുന്നത്? ഏതെല്ലാം രീതിയിലായിരിക്കും സർക്കാർ ഇതിനെ, അധികൃതർ ഇതിനെ നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നത്?
ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ രാജ്യത്തുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കമ്പയർ ടു മറ്റുള്ള കൺട്രികളെ വെച്ച് കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇവിടുന്ന് ഫണ്ട്സ് നമ്മൾ ഇന്ത്യയിലോട്ട് മൂവ് ചെയ്യുകയും അവിടെ ബാങ്കിൽ സൂക്ഷിക്കുകയും അവിടെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ആ ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് ഇവിടെ ആസ് പെർ ദ റൂൾ 8 ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പല ആളുകളും അത് ഡിക്ലെയർ ചെയ്യാൻ ഫെയിലിയർ ആവുകയും അത് പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോപ്പർട്ടി മേടിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ അതിലുണ്ടാകുന്ന ക്രയവിക്രയത്തിൽ ഉണ്ടാകുന്ന ലാഭം ആ ഓസ്ട്രേലിയൻ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന വിദേശങ്ങളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിലുണ്ടാകുന്ന പ്രോഫിറ്റ്സും നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പണം മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ച് അവിടെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ചെയ്യുന്നത് ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നടപടികൾക്ക് കാരണമാകാം.
അത് ഇല്ലീഗൽ എന്നൊരു കാറ്റഗറിയിൽ മെയിനായിട്ട് വരുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെക്ഷനിലേക്ക് മണി യൂസ് ചെയ്യുക, അതായത് വേറെ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അതർ സെക്ഷനാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ ഫണ്ട് ലീഗലി ഒക്കെ ആണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ ചില ഡിക്ലെയർ ചെയ്യേണ്ട കാര്യങ്ങൾ വിട്ടുപോകുന്നതിനാണ് നമുക്ക് ആ ഒരു സെക്ഷനായിട്ട് വന്നിരിക്കും. അതുകൂടാതെ ചില ഫണ്ടുകൾ ഓരോ രാജ്യത്തേക്കും വേറെ ടെററിസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടും ഒക്കെ പലതും മിസ്ലീഡിങ്ങിലൂടെയും കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്.
പക്ഷെ കൂടുതലായിട്ടും ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നവർ അതിന് ശരിയായിട്ട് രീതിയിലൂടെ എടിഒയെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു,
അവരുടെ ലീഗൽ ഒബ്ലിഗേഷൻസ് കീപ്പ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഇനി സബ് കോൺട്രാക്ടിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്?
ഓക്കെ, പുതിയതായി എറ്റിഒയുടെ പുതിയ ബാക്ക് എക്കോണമി ടാക്സ് പോർഷൻ കൺട്രോൾ എക്സ്റ്റൻഷൻ ഓഫ് ദ ടാക്സബിൾ പേയ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, അതായത് TPRS പുതുതായിട്ട് കുറെ മേഖലകളേക്കാൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ബിൽഡിംഗും ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നത്. 2018 July മുതൽ കൊരിയർ ആൻഡ് ക്ലീനിങ് സർവീസസും അതിൽ ഉൾപ്പെടുത്തുകയും വരുന്ന 2019 July മുതൽ അതിലേക്ക് റോഡ് ഫ്ലൈറ്റ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ സർവേലൻസ് IT എന്നീ മേഖലകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വൈഡായിട്ട് ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം അവർ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി ABN ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടല്ലോ, ഇതൊന്ന് വിശദീകരിക്കാൻ പോയത്?
നിലവിൽ നമുക്ക് ABN നമ്പർ ആളുകൾക്ക് വളരെ നീണ്ട കാലത്തേക്ക് നമുക്ക് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരാൾ ഒരു ABN നമ്പർ എടുത്താൽ 3, 4, 5 വർഷമായിട്ടും നമ്മൾ അതിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ആ നമ്പർ കണ്ടിന്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. ഇനി മുതൽ അതിൽ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ABN നമ്പർ ക്യാൻസൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, 2021 മുതൽ ABN ഹോൾഡേഴ്സ് മസ്റ്റ് ആയിട്ട് ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്തിരിക്കണം എന്നുള്ള ലോ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്.
ശ്രീ സജിമോൻ, ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് സംവിധാനത്തിൽ ഇപ്പോൾ ABN ഇൻകം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന കാരണം വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ATOക്ക് ലഭിക്കുക എന്നുള്ളതാണല്ലോ. ഇതുകൊണ്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം മെച്ചങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്?
ഇത് ഒരു ബിസിനസ്സിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ഫാമിലികളിൽ ഉണ്ടാകുന്ന നമുക്ക് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ഇൻകം. ഇപ്പം ലോണൊക്കെ മാർക്കറ്റിൽ ഇപ്പം വളരെ സ്ട്രിക്റ്റ് ആയ ഒരു സിറ്റുവേഷനിലാണ്. നമുക്ക് ഹോം ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലി നമുക്ക് അറിയാം. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ABN ഇൻകവും ഒരാൾ ജോലി ചെയ്യുന്ന ഇൻകവും ഒക്കെ ഉണ്ടെങ്കിൽ ABN ഇൻകം ഉള്ളത് എമൗണ്ട് ടാക്സിബിൾ ഇൻകത്തിൻ്റെ ഒരു ലിമിറ്റിൽ താഴെ ആണെങ്കിൽ പോലും അത് ATOയിൽ ഡിക്ലെയർ ചെയ്യുകയും പ്രോപ്പറായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്താൽ അവർക്ക് കൂടുതൽ ലോൺ കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവർക്ക് കൂടുതൽ കൂടുതൽ ബെനിഫിറ്റ്സിന് ഇങ്ങനെയുള്ള റെക്കോർഡ് കീപ്പിങ്ങിലൂടെ പ്രോപ്പറായിട്ട് ATO ഇൻഫോം ചെയ്താൽ അവർക്ക് അതിനുള്ള സാധ്യതകൾ കൂടാനുള്ള സാധ്യതയുണ്ട്.
അപ്പം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം ലോണുകൾക്ക് സാധ്യത കൂടുന്നതായിട്ടാണോ സൂചിപ്പിക്കുന്നത്?
നിലവിൽ ഇപ്പോഴുണ്ടാകുന്ന റോയൽ കമ്മീഷനും അതുപോലെയുള്ള ഗവൺമെന്റ് റെഗുലേഷൻസും അനുസരിച്ച് നമുക്ക് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ സിസ്റ്റം കൂടുതൽ ടൈറ്റ് ആണ് ഇപ്പോൾ ലോൺ കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലി ഇൻകം ബേസിൽ വരുമ്പോൾ. അപ്പോൾ ഫാമിലിയിൽ സാധാരണ ഒരാൾ മെയിൻ ഇൻകം ഏണറും അടുത്തയാൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ലോ ഇൻകം ഉള്ള ആൾക്കാരുമായിട്ടാണ് സാധാരണ ഉള്ളത്. ആ ലോ ഇൻകം ഉള്ള ആളുകൾ ടാക്സ് റിട്ടേൺ ചെയ്യാതിരിക്കുകയും അവരുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് ലോൺ കിട്ടുന്നതിനുള്ള എമൗണ്ട് വളരെ കുറവായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു $100,000 ഇൻകം ഉള്ള ഒരു പാർട്ണറും അനദർ പാർട്ണർ അറൌണ്ട് $15,000-20,000 താഴെ ഇൻകം ABN ഉള്ളൊരു പാർട്ണറുമാണ് എങ്കിൽ അവർ സാധാരണ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന $100,000 ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ടാക്സ് റിട്ടേൺ ആയിരിക്കും. അപ്പം സെക്കൻഡ് പേഴ്സൺ കൂടി അവരുടെ ടാക്സ് റിട്ടേൺ ചെയ്ത് അവരുടെ ഇൻകം പ്രോപ്പറായി ഡിക്ലെയർ ചെയ്യുകയും അവർക്കും ഒരു നോട്ടീസ് ഓഫ് അസസ്മെന്റ് ഡേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ലോൺ കിട്ടുന്നതിന് അവർക്ക് അവരുടെ ഇൻകം ബാങ്ക് 120 ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്.
ഓക്കെ, എന്തായാലും ഇതേക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ സജിമോൻ ജോൺ.
താങ്ക് യു ഡെനിസ്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.